SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
നമസ്കാരം, ഡോക്ടർ വിനോദ് അയ്യപ്പൻ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഉറക്കത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം, അല്ലെങ്കിൽ ഉറക്കം ലഭിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആ കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
നമസ്കാരം. പണ്ടത്തെ കാലത്ത് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്, അത് ചുമ്മാ നമ്മുടെ ജോലിയിലെ ഒരു ഇന്ററപ്ഷൻ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഉറക്കത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ആവശ്യകതയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും കൂടുതൽ ബ്രെയിൻ മാപ്പിംഗ് ടെക്നോളജിയും എല്ലാം വെച്ചിട്ട് ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ആൾക്കാർക്ക് മെഡിസിനിലും ആൾക്കാർക്കും കുറേ കൂടി ഒരു അറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്ലീപ്പ് മെഡിസിൻ സ്പെഷ്യാലിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യനൊരു ഒരു ജീവിതത്തിൽ 1/3 ഓഫ് ദർ ലൈഫ് ഉറങ്ങും. അപ്പൊ ഈ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യം നമ്മുടെ ബോഡി ചെയ്യുന്നില്ല. ജനറലി കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഉറങ്ങും, 16-20 മണിക്കൂർ ഉറങ്ങും. നമ്മൾ പ്രായമാവും തോറും നമ്മുടെ ഉറക്കത്തിന്റെ ആവശ്യകത കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാള് പ്രോബബ്ലി ഒരു 6-8 hours ആയിരിക്കും അവരുടെ ഒരു യൂഷ്വൽ ഉറക്കത്തിന് ആവശ്യകത. ഭയങ്കര ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ട്.
അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംശയമുള്ളത്, ഉറക്കം എന്ന് എല്ലാവരും പറയാറുണ്ട്, അപ്പോൾ പക്ഷെ എന്താണ് ഉറക്കം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യം നമുക്കറിയില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കത് അറിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്?
അതെ, മനുഷ്യൻ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സ്ലീപ്പിൽ നമ്മുടെ ബ്രെയിനിലെ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ ബ്രെയിൻ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യണമനുസരിച്ചിട്ട് നമ്മുടെ ഉറക്കം കൺട്രോൾ സെന്റേഴ്സും ബ്രെയിനിലെ പല സെന്റേഴ്സിന്റെ ഇത് വെച്ചിട്ട് നമ്മുടെ ഹോർമോൺസ്, ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺസിന്റെ ലെവലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഹോർമോണൽ ലെവൽസ് കറക്റ്റ് അല്ലാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിൽ പല അസുഖങ്ങളും ഉണ്ടാവാം. ഇപ്പൊ കൂടുതലായി വരുന്നുകൊണ്ടിരിക്കുന്ന ഒബീസിറ്റി, ഇല്ലെങ്കിൽ ഒബീസിറ്റി അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, അതും ഇതും എല്ലാം ഉറക്കക്കുറവിൻ ഉള്ള ആൾക്കാരിൽ കൂടുതലാണ്. അറൌണ്ട് ഒരു 10 years മുമ്പ് ഒരു എക്സ്പെരിമെന്റ് സയന്റിസ്റ്റ് ചെയ്തപ്പോ അവര് യൂഷ്വലി ഇങ്ങനത്തെ പരീക്ഷണങ്ങളെല്ലാം ആദ്യം റാറ്റ്സിലാണ് ചെയ്യുക. അപ്പൊ അവർ എലികളിലെ ഒരു പരീക്ഷണം ചെയ്തപ്പോ ഒരു എലിയെ സാധാരണ ഭക്ഷണം മുഴുവൻ കൊടുത്ത് സാധാരണ ഉറങ്ങാൻ സമ്മതിച്ചു, മറ്റേ എലിയെ ഭക്ഷണം കൊടുത്ത് ഉറങ്ങാൻ സമ്മതിക്കാണ്ടിരുന്നു. ഈ ഉറങ്ങാൻ സമ്മതിക്കാണ്ടിരുന്ന എലിയുടെ തടി കൂടി വരികയും ചെയ്തു, അത് പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. അതൊരു പരീക്ഷണമാണ്. പക്ഷെ ജനറലി നമ്മുടെ ഒബ്സർവേഷണൽ സ്റ്റഡീസ്, അതായത് മനുഷ്യരിലുള്ള നിരീക്ഷണങ്ങൾ എന്താ കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം കുറയുന്തോറും ആൾക്കാരിൽ തടി കൂടാനും അതുപോലെ തന്നെ മോർട്ടാലിറ്റി, അതായത് മരിക്കാനും ഉള്ള സാധ്യതകൾ സാധാരണ ഉറങ്ങുന്നവരെക്കാളും കൂടുതലാണ്.
ഓക്കെ, പലർക്കും ആവശ്യത്തിന് ഉറക്കം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ഉറക്കം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പോഴത്തെ നമ്മുടെ 24-hour സൊസൈറ്റിയിൽ ഉറക്കം കുറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞത് സ്ലീപ്പ് റെസ്ട്രിക്ഷൻ തന്നെയാണ്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ ആൾക്കാർ ഉറങ്ങാണ്ടിരിക്കുക. അതായത് ഈ 24-hour സൊസൈറ്റി വരുമ്പോൾ ഷിഫ്റ്റ് വർക്ക് വരും, ചിലപ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലാണ്. അത് IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ 12-hour, 14-hour, 20-hour ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാരണമാണ് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതിന്. അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാരണം. നമ്മൾ ഉണ്ടാക്കാണ്ടുള്ള അസുഖങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഉറക്കം സംബന്ധമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ഇൻസോംനിയയാണ്. പല കാരണങ്ങൾ കൊണ്ട്, അതായത് അസുഖങ്ങൾ കൊണ്ടാവാം, സൈക്യാട്രിക് പ്രോബ്ലംസ് കൊണ്ടാവാം, മനുഷ്യന് ഒന്നില്ലെങ്കിൽ ഉറങ്ങാൻ നമ്മൾ കിടന്നുകഴിഞ്ഞാൽ ഉറക്കം വരാണ്ടിരിക്കുക, നമ്മൾ സ്ലീപ്പ് ഓൺസെറ്റ് ഇൻസോംനിയ എന്ന് പറയും. ഇല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എണീറ്റിട്ട് പിന്നുറങ്ങാൻ പറ്റാണ്ടിരിക്കുക, സ്ലീപ്പ് മെയിൻ്റനൻസ് ഇൻസോംനിയ എന്ന് പറയും. ഇല്ലെങ്കിൽ ഉറക്കം പെട്ടെന്ന് തീർന്നിട്ട് നേരത്തെ എണീക്കുക, ഇങ്ങനെയുള്ള 3 പ്രശ്നങ്ങൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടും ഇൻസോംനിയ വരാം, അതിന് പ്രൈമറി ഇൻസോംനിയ എന്ന് പറയും. അത് ഒരു പാർട്ട് മാത്രമാണ്. പിന്നെയുള്ള ഏറ്റവും ആൾക്കാർക്ക് അറിയപ്പെടുന്ന കാര്യം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ അസുഖമാണ്. അത് ഈ കൂർക്കം വലിയായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അത് വേറൊരു കാരണമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരാൾക്ക് കിടന്നുറങ്ങുമ്പേ അവരുടെ ശ്വാസകോശം അടഞ്ഞു പോവുകയും വായു കത്ത് കിറക്കാണ്ടിരിക്കാൻ പറ്റുകയും അതുകൊണ്ട് ഓക്സിജൻ തലച്ചോറിലേക്ക് അധികം വരാണ്ടിരിക്കുകയും ഡിസ്റപ്റ്റഡ് ആയിട്ട് സ്ലീപ്പ് ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ എണീക്കും അറിയാണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയണ്ടാവില്ല അവർ എണീക്കേണ്ടെന്ന്. അവര് പറയും രാവിലെ ഞാൻ വൈകുന്നേരം കിടക്കാൻ പോയി 9 മണിക്ക് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ ഞാൻ 10 മണിക്ക് എണീക്കുക, ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ അവരുടെ EEG അതായത് ഇലക്ട്രോ എൻസഫലോഗ്രാഫി എന്ന് പറയുന്ന ബ്രെയിനിന്റെ ആക്ടിവിറ്റി മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും അവര് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നു. അത് ഈ ട്രക്കിയ അടഞ്ഞു പോകുന്നോണ്ടാണ്.
അപ്പോൾ അതിൽ ഈ അസുഖങ്ങൾ മൂലമല്ലാതെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് പ്രശ്നങ്ങൾ അത് വരികയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രിയും നാളെ രാവിലെയും നാളെ പകലും ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു രാത്രിയും പകലും തുടർച്ചയായി കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ ഉറക്കം നഷ്ടമായ ഉറക്കം പരിഹരിക്കാൻ നമുക്ക് കഴിയുമോ?
നമ്മുടെ ഉറക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരെണ്ണം നമ്മുടെ സർക്കേഡിയൻ ക്ലോക്ക് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിലും ഉള്ള സാധനമാണ് ബോഡി ക്ലോക്ക്. അതൊരു നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഇതിൽ സെറ്റ് ചെയ്തേക്കുണ്ടാവും. ഇപ്പൊ ചില ആൾക്കാരുണ്ട് അവർക്ക് വൈകിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങാനേ പറ്റുള്ളൂ, എന്നിട്ട് അവർക്ക് ലേറ്റ് ആയിട്ട് എണീക്കണം. ചില ആൾക്കാർക്ക് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കണം. ഇതൊക്കെ ബോഡി ക്ലോക്കിന്റെ ഒരു ഇതാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും, അവർക്കത് മതിയാവും. ചില ആൾക്കാർക്ക് 8 മണിക്കൂർ, ഇതെല്ലാം ബോഡി ക്ലോക്കാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഹോമിയോസ്റ്റാറ്റിക് സ്ലീപ്പ് ഡ്രൈവ് എന്ന് പറയും. അതായത് നമ്മുടെ ഉറക്കവും ഉണർന്നിരിക്കുന്നതും സൈക്കിള് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിനോമിനാണ്. അതായത് ഇപ്പൊ നമ്മൾ 6 അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങേണ്ട, യൂഷ്വലി ഉറങ്ങുന്ന ഒരാള് ഒരു ദിവസം ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങിയുള്ളെങ്കിൽ അയാൾക്കൊരു സ്ലീപ്പ് ഡെപ്റ്റ് ഉണ്ട്, അതായത് കടം, അതായത് 2 മണിക്കൂർ കടമാണ്. അപ്പൊ ആ കടം ശരിക്കും നമ്മുടെ ഈ ഹോമിയോസ്റ്റാറ്റിക് ക്ലോക്കിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു അതുകൊണ്ട് പിറ്റേ ദിവസം അയാൾ 2 മണിക്കൂർ നേരത്തെയോ 3 മണിക്കൂർ നേരത്തെയോ ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്, അയാൾ ഉറക്കത്തിന്റെ ഭാരം കൂടുതലായിരിക്കും. പക്ഷെ ആ റെഗുലർ ഉറക്കത്തിന് പകരം നമ്മൾ ഒരു ദിവസം ഉറങ്ങാണ്ടിരുന്ന പിറ്റേ ദിവസം അത് കൂടുതൽ ഉറങ്ങി, നമ്മൾ ഒരിക്കലും ആ ഡെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നില്ല. ഒരിക്കലും നമുക്കിപ്പോ 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള് 24 മണിക്കൂർ ഉറങ്ങാണ്ടിരുന്നിട്ട് പിറ്റേ ദിവസം അയാൾക്ക് ഒരിക്കലും 16 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഉറങ്ങായിരിക്കും. അപ്പൊ സ്ലീപ്പ് ഡെപ്റ്റ് ഒരു ലോങ് ടേം ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന സാധനമാണ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് റിസോൾവ് ചെയ്യാൻ പറ്റില്ല നമ്മളത് പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ.
കൃത്യമായിട്ടുള്ള ഒരു ഉറക്കശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാർഗം. ജീവിതശൈലി
ഏറ്റവും നല്ല മാർഗം കൃത്യമായ ഉറക്കശീലം ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ പാർട്ടിക്ക് പോകുകയോ ഇല്ലെങ്കിൽ 2 ദിവസം നമ്മൾ അത് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുകയോ ചെയ്യണോണ്ട് നമ്മുടെ ഉറക്കത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇതെല്ലാം ക്യുമുലേറ്റീവ് ആണ്, അതായത് കുറെ നാള് നല്ലതല്ലാത്ത ജീവിതചര്യ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റപ്റ്റ് ചെയ്യും, നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഡിസ്റപ്റ്റഡ് ആവും. പിന്നെ ഒരു നോർമാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പാടാണ്. ഇപ്പൊ നമ്മൾ ലോങ് ടേം ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് 8 hour ഷിഫ്റ്റ് 3 നേരം മാറി മാറി ചെയ്യുന്ന ആൾക്കാർ, അവർ റിട്ടയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ ഒരു ടയർഡ്നെസ് ജനറലി ഉണ്ടാവും.
ഓക്കെ, ഇതിലിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പൊണ്ണത്തടിയും അതുപോലെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറക്കക്കുറവ് മൂലം ഉണ്ടാകും എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉറക്കക്കുറവ് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ളത്?
ഉറക്കമില്ലായ്മയുടെ ഏറ്റവും ആൾക്കാരിൽ നിരീക്ഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറിറ്റബിലിറ്റി ആയിരിക്കും. അവര് ജനറലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറിറ്റബിൾ ആയിരിക്കും. ജനറലി ചാടിക്കടിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും, നമ്മൾ പറയും മുൻകോപക്കാരാന്ന് പറയും. ആ രീതിയിലുള്ള ബിഹേവിയർ വരും. അതിന് വരാൻ റീസൺ അവര് കംപ്ലീറ്റ്ലി അവരുടെ കുറ്റം എന്ന് പറയാൻ പറ്റില്ല, അത് ബിക്കോസ് ബ്രെയിനിന് ആ ഒരു പ്രോപ്പർ ആയിട്ടൊരു റെസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ സ്റ്റഡീസ് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉറക്കം ഇല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കൺസോളിഡേഷൻ നടക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്നതോ കേണുന്നതോ കേൾക്കുന്നതോ കാണുന്നതോ ആയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറക്കില്ല. അപ്പൊ പ്രോപ്പർ ഉറക്കം കിട്ടാത്ത ആൾക്കാരിൽ മെമ്മറി പവർ കുറവായിരിക്കും, മെമ്മറി കൺസോൾട്ടേഷൻ നടക്കില്ല. അതുപോലെ തന്നെ ഗ്രോത്ത്, നോർമൽ ഹ്യൂമൻ ഗ്രോത്ത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, ആൾക്കാരിൽ കറക്റ്റ് ആയിട്ടായിരിക്കില്ല ഗ്രോത്ത് വരെ. അപ്പൊ പിള്ളേരിലാണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യാം അവരെ. ഉറക്കം കിട്ടാണ്ടിരിക്കാനുള്ള റീസൺ എന്താന്ന് കൂടി നോക്കിയിരിക്കും. ഇപ്പൊ സ്ലീപ്പ് അപ്നിയ കാരണമാണ് ഉറക്കം കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവരിൽ ഓക്സിജൻ നൈറ്റിൽ എപ്പോഴും കുറയണോണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, അതായത് ബ്രെയിൻ സംബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ ലോങ് ടേം ആയിട്ട് വരുമ്പോ അവരുടെ നോർമൽ ഓർമ്മ ശക്തിയൊക്കെ അഫക്റ്റഡ് ആവാം അങ്ങനെ വരുമ്പോ. അത് ഒരു ഒരു പാർട്ട്. ഇപ്പൊ ഈ സ്ലീപ്പ് അപ്നിയ കാരണമാണ് ഉറക്കം കിട്ടാത്തതെങ്കിൽ അവരിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ജനറലി നമ്മൾ ഈ സ്ലീപ്പ് അപ്നിയ വരുമ്പോ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, അതായത് ഓക്സിജൻ കുറവും കൂടുതലും ഉണ്ടാവുമ്പോ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അത് അഫക്ട്, അതുകൊണ്ട് നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാം, അതായത് രക്തക്കുഴൽ ബ്ലോക്കുകൾ ഉണ്ടാവാം, സ്ട്രോക്സ് ഉണ്ടാവാം, ഹാർട്ടില് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് വരാം. ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് പറയുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. പ്രായം അവരിൽ ഭയങ്കര കോമൺ ആണ്. അത് ഭയങ്കര സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട് സ്ലീപ്പ് അപ്നിയ ആയിട്ട്. അപ്പൊ ഉറക്കം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അഫക്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ എല്ലാ അവയവങ്ങളിലും അതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവും.
ഈ ഉറക്കം കിട്ടാത്തൊരു രോഗാവസ്ഥ സ്ലീപ്പ് അപ്നിയെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായല്ലോ. എന്താണ് ഈ സ്ലീപ്പ് അപ്നിയ എന്നുള്ള രോഗം, അത് എങ്ങനെയാണ് ഉണ്ടാകുന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ലീപ്പ് അപ്നിയയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ എണീറ്റിരിക്കുമ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയർ ട്യൂബ്സ്, അതായത് ട്രക്കിയയും ബ്രോങ്കയും എല്ലാം ഓപ്പൺ ആയിരിക്കും. അതിനു ചുറ്റും മസിൽസ് ഉണ്ട്, അതെല്ലാം ഇങ്ങനത്തെ ട്യൂബ്സിനെ ഓപ്പൺ ആക്കി വെക്കും. ഇപ്പൊ സ്ലീപ്പ് അപ്നിയ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് അസോസിയേഷൻ തടിയാണ്, ഒബീസിറ്റി ആണ്. അപ്പൊ നമ്മള് ശരീരത്തിലുള്ള ഫാറ്റ് കൂടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിന് ഇടയ്ക്കുള്ള ഗ്രന്ഥികളും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ഈ ട്യൂബ്സ് ഓൾറെഡി ഒരു നാരോ ആയിരിക്കും, സാധാരണ ആളിനേക്കാളും കുറച്ചും കൂടി നാരോ ആയിരിക്കും. അപ്പൊ ഇവര് കിടക്കുമ്പോ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോ നമ്മുടെ മസിൽസും റിലാക്സ്ഡ് ആവും. അപ്പൊ ഈ ട്യൂബ്സ് ഓപ്പൺ ആക്കി വന്ന് വയ്ക്കുന്ന മസിൽസ് റിലാക്സ് ആവുമ്പോ ആ ഈ മെയിൻ ബ്രീത്തിങ് ട്യൂബ്സ് കൊളാപ്സ് ചെയ്യും, അതായത് അത് ബ്ലോക്ക്ഡ് ആവും. നമ്മൾ കിടക്കുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ നാക്കാണ് വായിലെ ഏറ്റവും വലിയ മസിലാണ്, അതും പുറകോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതും കൂടിയും ബാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ ഈ ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവുമ്പോ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എയർ ഉള്ളിലേക്ക് പോകുന്നില്ല, അപ്പൊ ഓക്സിജൻ കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ അത് ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോ നമ്മുടെ ബ്രെയിൻ ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. അപ്പൊ ബ്രെയിൻ വേക്കപ്പ് എണീക്കും, ബ്രെയിൻ എണീറ്റിട്ട് മസിൽസിന് ഇമ്പൾസ് കൊടുക്കും എണീക്കാനായിട്ട്. അപ്പൊ മസിൽസ് ഓപ്പൺ ആവും, അപ്പൊ പീപ്പിൾ ആൾക്കാർ ബ്രീത്ത് ചെയ്യും നോർമലായിട്ട്. അപ്പൊ ഈ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഒബീസിറ്റി ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഒബീസ് അല്ലാത്തവർക്കും വരാം. നമ്മൾക്ക് നോർമലായിട്ട് നമ്മുടെ കീഴ്ത്താടി ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണോ, ഇല്ലെങ്കിൽ നമ്മുടെ നാക്ക് ജനറലി ഇത്തിരി വലുതായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരിൽ തടിയില്ലെങ്കിലും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ വരാം.
അപ്പൊ ഇതിനുള്ള ഈ സ്ലീപ്പ് അപ്നിയക്കുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്?
സ്ലീപ്പ് അപ്നിയയുടെ അസോസിയേഷൻ തടി ആയതുകൊണ്ട് തടി കുറയ്ക്കല് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ചികിത്സ. തടി ഉള്ളവരല്ല വരുന്നെങ്കിൽ, പക്ഷേ ആ തടി കുറയ്ക്കാനായിട്ട് ഈസി അല്ല. കാരണം സ്ലീപ്പ് അപ്നിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഒബീസിറ്റി പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഈ ഒബീസിറ്റി സ്ലീപ്പ് അപ്നിയ വേഴ്സ് ആക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു വിഷ്യസ് സൈക്കിളാണ്, അതായത് ഒരു സൈക്കിളാണ് പോകുന്നത്. അപ്പൊ അത് നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ സ്ലീപ്പ് അപ്നിയയും ട്രീറ്റ് ചെയ്യേണ്ടി വരും. സ്ലീപ്പ് അപ്നിയയുടെ ഡയറക്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമ്മുടെ അടഞ്ഞുപോയ ശ്വാസകോശ ട്യൂബ്സ്, ട്രക്കിയയും മേജർ ട്യൂബ്സും ഓപ്പൺ ആക്കുകയാണ്, രാത്രി ഓപ്പൺ ആക്കി വെക്കുക. അത് ഓപ്പൺ ആക്കി വെക്കാൻ യൂസ് ചെയ്യുന്ന മെഷീനാണ് സിപാപ്പ് എന്ന് പറയുന്നത്, അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. ഒരു മാസ്ക് വഴി കൊടുക്കുന്ന ഒരു പ്രഷറാണ് അത്, ഓക്സിജൻ അല്ല, അതൊരു പ്രഷറാണ്. അത് സാധാരണ എയർ തന്നെ, ശരീരത്തിൽ അറ്റ്മോസ്ഫിയറിക് എയർ തന്നെയാണ് അതിൽ കൂടെ കൊടുക്കുന്നത്. ബട്ട് അതൊരു പ്രഷർ കൊടുത്തിട്ട് ഒരു സ്പ്ലിൻ്റ് പോലെ നമ്മുടെ ട്യൂബ്സ് ഓപ്പൺ ആക്കി വെക്കും. അപ്പൊ പല ഡിഫറെന്റ് പ്രഷേഴ്സിലാണ് പലവരുടെയും ട്യൂബ്സ് ഓപ്പൺ ആവുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 3 സെന്റിമീറ്റർ വാട്ടർ പ്രഷർ മതിയായിരിക്കും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 17 സെന്റിമീറ്റർ വാട്ടർ പ്രഷർ വേണമായിരിക്കും. അത് ഡിറ്റർമിൻ ചെയ്തിട്ട് ആ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം രാത്രിയാകുമ്പോൾ ഓപ്പൺ ആക്കി വെക്കുകയും ആ സ്ലീപ്പ് അപ്നിയ എന്ന പ്രശ്നം, അതായത് ആ ഒരു ഇത് ബ്ലോക്കായി ഓക്സിജൻ കുറവാകുന്ന ആ സൈക്കിള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്.
എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ വിനോദ് അയ്യപ്പൻ, ഉറക്കവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്ക് അപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.